The editorial. രണ്ടായിരത്തി 2024 ഏപ്രിൽ 29 തിങ്കൾ 1199 ആണ്ട് മേടം 16 ദീപികയുടെ എഡിറ്റോറിയൽ. ഒഴിവാക്കപ്പെടുന്ന ഇരകൾ വേട്ടക്കാർ. ഇരകൾക്കൊപ്പം എന്നാൽ മനുഷ്യത്വത്തിനൊപ്പം എന്നാണ്. പക്ഷേ അത് ചില ഇരകൾക്കൊപ്പം എന്നാണെങ്കിൽ ചിലരുടെ മാത്രം മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി എന്നാണ് അർത്ഥം. അത് രാഷ്ട്രീയമാണ്. അതിൽ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് പാലസ്തീനൊപ്പം ഈജിപ്ത്, അസർബൈജാൻ, ഇറാഖ്, സിറിയ, നൈജീരിയ തുടങ്ങി നിരവധി രാജ്യങ്ങളിലെ വേട്ടക്കാരായ ഇസ്ലാമിക തീവ്രവാദികളുടെ ഇരകളെക്കുറിച്ചും ദീപിക എഴുതുന്നത്. ഈജിപ്തിലെ ക്രൈസ്തവരുടെ വീടുകളും സ്ഥാപനങ്ങളും ഇസ്ലാമിക ഭീകരർ തീയിടുകയും കത്തുന്ന വീടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ തടയുകയും ചെയ്തെന്ന വാർത്ത പുറത്തുവന്നത് ദിവസങ്ങൾ മുമ്പാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അസർബൈജാനിലെ നാഗർണോ കരാബാഗ് പ്രദേശത്തു നിന്നുള്ളതെല്ലാം ഉപേക്ഷിച്ച് 1.25 ലക്ഷത്തോളം അർമേനിയൻ ക്രിസ്ത്യാനികൾ രാജ്യം വിട്ടോടി. ആഴ്ചകൾക്ക് മുമ്പാണ് വീടും നാടും ഉപേക്ഷിച്ച് പലായനം ചെയ്ത അവരുടെ പള്ളികളും സ്ഥാപനങ്ങളുമെല്ലാം അസർബൈജാൻ സർക്കാർ ബുൾഡോസറിന് ഇടിച്ചു നിരത്താൻ തുടങ്ങിയത്. നിർഭാഗ്യവശാൽ ക്രൈസ്തവർ ഉൾപ്പെടെ മലയാളികളിലേറെയും അതൊന്നും അറിഞ്ഞില്ല. മുസ്ലിം രാജ്യങ്ങളും ഇസ്ലാമിക തീവ്രവാദികളും ക്രൈസ്തവരെ കൊന്നൊടുക്കുന്നതിനെ കുറിച്ച് അറിയാൻ മലയാളികൾക്ക് ഇംഗ്ലീഷ് പത്രങ്ങളെയോ വിദേശ ഓൺലൈൻ മാധ്യമങ്ങളെയോ കേരളത്തിലെ ഏതാനും ക്രിസ്ത്യൻ മാധ്യമങ്ങളെയോ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ്. ഹമാസ് എന്ന ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനം നടത്തിയ കൂട്ടക്കൊലപാതകത്തെ തുടർന്ന് ഇസ്രായേൽ നടത്തുന്ന തിരിച്ചടിയും ആക്രമണങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും ഒക്കെ നമുക്ക് ലഭ്യമാക്കുന്ന അതേ മാധ്യമങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളിൽ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്ന വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്നും സംപ്രേഷണം ചെയ്യുന്നതിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. ആഗോള ക്രൈസ്തവ പീഡനങ്ങളെ ക്രൈസ്തവർ പോലും അറിയാതെ പോകുകയും ഇസ്ലാമിക തീവ്രവാദത്തെ നിസ്സാരമായി കാണുകയും ചെയ്യുന്ന ഒരു പൊതുബോധം മലയാളികളിൽ സൃഷ്ടിക്കപ്പെട്ടതിന്റെ പശ്ചാത്തലങ്ങളിൽ ഒന്നാണ് പറഞ്ഞത്. ഈ വ്യാജ പൊതുബോധ നിർമ്മിതി നമ്മുടെ ലോക സമാധാന ചർച്ചകളെയും പ്രാദേശിക രാഷ്ട്രീയത്തെയും ബാധിക്കുക മാത്രമല്ല, ഇസ്ലാമിക തീവ്രവാദത്തിനണിയാൻ ഒരു മുഖംമൂടി തുന്നിക്കൊടുക്കുകയും ചെയ്തു. ഈജിപ്തിലേക്ക് തിരിച്ചുവരാം. ഏപ്രിൽ 23 മിനിയ ഗവർണറേറ്റിലെ സാഫ് അൽ ഖമർ, അൽ ഗർബിയയിലെ അൽ ഫവാഖറിലുള്ള ഇസ്ലാമിക ഭീകരർ ക്രൈസ്തവരുടെ നിരവധി വീടുകൾ തീയിട്ട് നശിപ്പിച്ചത്. കോപ്റ്റിക് ഓർത്തഡോക്സ് ക്രൈസ്തവരുടെ വീടുകളും സ്ഥാപനങ്ങളുമാണ് ചാമ്പലാക്കിയത്. 3000 ക്രൈസ്തവ കുടുംബങ്ങളുള്ള ഗ്രാമത്തിൽ ഒരു പള്ളി സ്ഥാപിക്കാൻ അനുമതി തേടിയെന്ന വാർത്തയാണ് ഭീകരരെ പ്രകോപിപ്പിച്ചത്. ഈജിപ്തിൽ പള്ളി പണിയാനോ അറ്റകുറ്റപ്പണി നടത്താനോ പോലും പ്രസിഡന്റിന്റെ അനുമതി ആവശ്യമായിരുന്നു. 2005 ഗവർണറുടെ അനുമതി എന്നാക്കുകയും 2017 നിയന്ത്രണങ്ങൾ നീക്കുകയും ചെയ്തെങ്കിലും ഇപ്പോഴും യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് അതിന്റെ ഉദാഹരണമാണ് കണ്ടത്. ഭീകരരിൽ നിന്ന് ഭീഷണിയുണ്ടെന്ന് മിനിയയിലെ കോപ്റ്റിക് ഓർത്തഡോക്സ് ബിഷപ്പ് ആൻബ മക്കാറിയോസ് അധികൃതരെ അറിയിച്ചിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല. കത്തുന്ന വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ ക്രിസ്ത്യാനികളെ അനുവദിച്ചില്ലെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ക്രൈസ്തവ വിശ്വാസത്തിന്റെയും സന്യാസത്തിന്റെയും പിള്ളത്തൊട്ടിലായിരുന്ന നാട്ടിലാണ് ക്രൈസ്തവർക്ക് മനുഷ്യരെ പോലെ ജീവിക്കാൻ നിവൃത്തിയില്ലാതായത്. 7 മുസ്ലിം അധിനിവേശത്തെ തുടർന്ന് 2 പൗരന്മാരായി ജീവിക്കേണ്ടി വന്ന ക്രൈസ്തവരിലെ അവശേഷിക്കുന്ന 10% പേർക്ക് ഇന്നും അതേ അവസ്ഥയാണ്. പാകിസ്ഥാനിലെ പോലെ ക്രിസ്ത്യാനി പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതും നിർബന്ധിത മതപരിവർത്തനവും വിവാഹവും നടത്തുന്നതുമൊക്കെ ഈജിപ്തിലും പതിവാണ്. ക്രിസ്ത്യാനിയായ അറേന ഷെയാത്ത് എന്ന മെഡിക്കൽ വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്. കെയ്റോയിലെ വനിതാ കോളേജിൽ നിന്ന് മൊറായൽ റൊമാനി എന്ന വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയതിലും അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. നമ്മുടെ മാധ്യമങ്ങൾ മാത്രമല്ല, മനുഷ്യാവകാശ പ്രവർത്തകർ, മനുഷ്യാവകാശ സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ തുടങ്ങിയവയൊക്കെ മനുഷ്യാവകാശങ്ങളെ ചിലരുടേത് മാത്രമായി ചുരുക്കിക്കളഞ്ഞു. ചില നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളും ദളിത് വക്താക്കളും ക്രൈസ്തവ ബുദ്ധിജീവികളും പോലും പാലസ്തീനപ്പുറം ലോകമില്ലെന്ന് കരുതുന്നവരാണെന്ന് തോന്നുന്നു. ചിലത് രാഷ്ട്രീയ സാമ്പത്തിക നേട്ടങ്ങളെ ചുറ്റിപ്പറ്റിയാകാം. മറ്റു ചിലത് തുടക്കത്തിൽ പറഞ്ഞ വ്യാജ പൊതുബോധത്തിന്റെ ദുരന്ത ഫലങ്ങളാണ്. അവരുടെ ധാർമ്മിക രോഷത്തിന്റെ റഡാറുകളിൽ ഇറാഖ്, ഇറാൻ, സിറിയ, ഈജിപ്ത്, അസർബൈജാൻ, നാഗർണോ കരാബാഖ്, സൊമാലിയ, യമൻ, എറിത്രിയ, നൈജീരിയ, സുഡാൻ, മാലി, ബുർക്കിനോ ഫാസോ തുടങ്ങിയ രാജ്യങ്ങളോ പ്രദേശങ്ങളോ ഉൾപ്പെട്ടിട്ടില്ല. ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം രാഷ്ട്രീയ ബോധവും പ്രതികരണ ശേഷിയുമുണ്ട് എന്ന് അവകാശപ്പെടുന്ന കേരളത്തിലെ സ്ഥിതിയാണിത്. മാധ്യമങ്ങളായാലും പ്രസ്ഥാനങ്ങളായാലും സത്യസന്ധരാകുന്നത് പ്രയാസകരവും നഷ്ടവുമാണെന്ന് കരുതി നിലവിലുള്ള പൊതുബോധത്തിലും പ്രീണനത്തിലും അഭിരമിക്കുന്നത് മനുഷ്യത്വ വിരുദ്ധമാണ്. എല്ലാ മതതീവ്രവാദവും എതിർക്കപ്പെടേണ്ടതാണ്. ചിലതിനെ വിട്ടുകളയുന്നവരെ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കണം, അത് സ്വന്തക്കാരാണെങ്കിലും.
The editorial.